നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ലോകത്ത് ഏറ്റവുമധികം പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്ന ഒരു ഘടകം നമ്മുടെ ഫാഷൻ ഭ്രമമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംശയമുണ്ടെങ്കിൽ ഈ കണക്കൊന്ന് കേട്ടു നോക്കൂ. ഒരു വർഷം ഓസ്ട്രേലിയക്കാർ ഉപേക്ഷിക്കുന്നത് 200,000 ടൺ വസ്ത്രങ്ങളാണ്. അതായത് ശരാശരി ഒരാൾക്ക് 10 കിലോഗ്രാം വസ്ത്രങ്ങൾ. ഇതാണ് നമ്മൾ വലിച്ചെറിഞ്ഞ് മാലിന്യങ്ങൾക്കൊപ്പം ഭൂമിയിലേക്ക് അടിയുന്ന വസ്ത്രങ്ങളുടെ അളവ്. ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുന്നതിന് പകരം എന്തൊക്കെ ചെയ്യാം? അതിനുള്ള മാർഗങ്ങളാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ ഇന്ന് നമ്മൾ നോക്കുന്നത്. SBS മലയാളത്തിന്റെ ഈ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം വാർത്തകളും വിശേഷങ്ങളുമെല്ലാം തന്നെ SBS മലയാളം പോഡ്കാസ്റ്റുകളായി എത്തിക്കുന്നുണ്ട്. അവ കേൾക്കാൻ SBS മലയാളത്തെ പിന്തുടരാം നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും. ഇത്തരം റിപ്പോർട്ടുകൾ വാട്സാപ്പ് വഴിയും നിങ്ങൾക്ക് ലഭിക്കും. അത് എങ്ങനെയെന്ന് ഈ പോഡ്കാസ്റ്റിന്റെ അവസാനം ഞാൻ പറയാം. ഒരു ഓസ്ട്രേലിയക്കാരൻ ഒരു വർഷം എത്ര വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട് എന്നറിയാമോ? ഓസ്ട്രേലിയൻ ഫാഷൻ കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം ശരാശരി 56 പുതിയ വസ്ത്രങ്ങളാണ് ഒരാൾ വാങ്ങുന്നത്. ഫാസ്റ്റ് ഫാഷൻ അഥവാ അതിവേഗം മാറിമറിയുന്ന ഫാഷൻ ട്രെൻഡുകളാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. പുത്തൻ ട്രെൻഡുകൾക്ക് ഒപ്പമോടാനായി വൻകിട വിപണന ശൃംഖലകൾ വില കുറഞ്ഞതും 1-2 തവണ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കാവുന്നതുമായ വസ്ത്രങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നു. പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനായി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് ഇത്. ഒരിക്കൽ വാങ്ങുന്ന വസ്ത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് ഫാഷനാവുകയോ പഴകുകയോ അല്ലെങ്കിൽ മടുക്കുകയോ ചെയ്യും. പഴകിയ വസ്ത്രങ്ങൾ നശിപ്പിച്ച് കളയാതെ അത് റീസൈക്ലിംഗ് ചെയ്യണമെന്ന് നല്ലൊരു ഭാഗം പേർക്കും ആഗ്രഹമുണ്ടാകും അല്ലേ? അതിനായി റീസൈക്ലിംഗ് ബിന്നിലേക്ക് ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നവരാണ് പലരും. പക്ഷേ അതാണോ ശരിയായ മാർഗം? അല്ല എന്നാണ് പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനമായ പ്ലാനറ്റ് ആർക്കിന്റെ CEO റെബേക്ക ഗില്ലിംഗ് പറയുന്നത്.
The golden rule is not to put clothing, shoes, fabric, sheets or towels or any other textiles into your curbside recycling bin. And the reason for that is that the curbside bin is for paper and cardboard and packaging. The trouble with textiles going into the bin, apart from the fact that they can't be recycled through those systems, is that they get caught up in the recycling machinery and everything grinds to a halt.
അതായത് വസ്ത്രങ്ങൾ മാത്രമല്ല, ഉപയോഗിച്ച് പഴകിയ ഷൂസും ടവലുകളും ഒന്നും റീസൈക്ലിംഗ് ബിന്നിലേക്ക് ഇടാൻ പാടില്ല. മറിച്ച് ഇവയെ പുനരുപയോഗ സജ്ജമാക്കാൻ മറ്റു മാർഗങ്ങളുണ്ട്. വസ്ത്രങ്ങൾ ആവശ്യമുള്ളവരിലേക്ക് ഇത് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. അഥവാ ചാരിറ്റിക്ക് നൽകാം. ഒരുവിധം എല്ലാ പ്രദേശങ്ങളിലും ഷോപ്പിംഗ് സെന്ററുകളോട് ചേർന്നോ മറ്റോ ചാരിറ്റി ബോക്സുകൾ ഉണ്ടാകും. ഉപയോഗിച്ച വസ്ത്രങ്ങളും ഷൂസുകളും ബാഗുകളും എല്ലാം നൽകാൻ കഴിയുന്ന ബോക്സുകൾ, അല്ലെങ്കിൽ ഓപ്പ് ഷോപ്പുകൾ എന്നറിയപ്പെടുന്ന ചാരിറ്റി കടകളിലേക്ക് ഇവ നൽകാം. ഇത്തരത്തിൽ സംഭാവനയായി ലഭിക്കുന്ന വസ്ത്രങ്ങൾ വിൽക്കുന്നതിലൂടെ വർഷം $1 ബില്യൺ ഓസ്ട്രേലിയയിലെ ഓപ്പ് ഷോപ്പുകൾ സമാഹരിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഉപയോഗിച്ച് പഴകിയ എല്ലാ വസ്ത്രങ്ങളും ഇത്തരം ചാരിറ്റി ബോക്സുകളിലേക്കോ കടകളിലേക്കോ എത്തിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന് ഗില്ലിംഗ് ചൂണ്ടിക്കാട്ടുന്നു.
We don't want people to drop things at charity stores that really are unwearable or too worn or out of date, because they then have to send them to landfill and that is a cost to them. Charity shops currently spend about $13 million a year disposing of unwanted clothing and items that are dropped off in their bins, and that's about 60,000 tons of materials that's going into landfill by that method.
ചാരിറ്റബിൾ റീസൈക്ലിംഗ് ഓസ്ട്രേലിയ എന്ന സ്ഥാപനത്തിന്റെ CEO ഒമർ സോക്കറും ഇതേ കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പഴകിയ ഒരു വസ്ത്രം ചാരിറ്റി ബോക്സിലിടാമോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു മാർഗവും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്.
It's really important that the donations are of good quality. The way to gauge this is if you wouldn't give it to a friend, please don't give it to charity. We can't accept anything that's torn, stained or broken. So again, if you are happy enough to give this donation or gift to a friend, we'd love to receive it in charity because we'll be able to find a good home for it.
രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇത്തരം നിരവധി ചാരിറ്റി ഷോപ്പുകൾ ഉണ്ടാകും. സാൽവോസ്, വിന്നീസ്, റെഡ് ക്രോസ്, സേവ് ദ ചിൽഡ്രൻ, ലൈഫ് ലൈൻ, ആംഗ്ലിക്കെയർ, ബ്രദർഹുഡ് ഓഫ് സെന്റ് ലോറൻസ് തുടങ്ങിയവയൊക്കെ ഉദാഹരണങ്ങളാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗയോഗ്യമായ പഴയ വസ്ത്രങ്ങൾ നൽകാം. ചാരിറ്റബിൾ റീസൈക്ലിംഗ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിൽ ഇത്തരം കൂടുതൽ സ്ഥാപനങ്ങളുടെ പേരും വസ്ത്രങ്ങൾ എങ്ങനെ ശരിയായി ചാരിറ്റിക്ക് നൽകാമെന്നുമെല്ലാം വിശദീകരിക്കുന്നുമുണ്ട്.
On the website, we also have a reuse impact calculator where you can type in the donations you're giving or the items you're buying, and it will show you your environmental impact in terms of carbon emissions saved or tonnages as well. So that's a great resource. You can also find the op shop nearest you through our op shop finder, which again is on our website, charitablerecycling.org.au.
ഇനി ഇത്തരത്തിൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളല്ല നിങ്ങളുടേത് എങ്കിൽ അടുത്ത മാർഗം അത് റീസൈക്ലിംഗിന് നൽകുക എന്നതാണ്. അതായത് അവയെ പുത്തൻ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുക എന്ന്. പല പ്രമുഖ വസ്ത്രവിൽപ്പന ശൃംഖലകളും റീസൈക്ലിംഗ് പദ്ധതികൾ നടത്തുന്നുണ്ട്. വസ്ത്രങ്ങൾക്കൊപ്പം ഷൂസും ടവലുകളും എല്ലാം ഇത്തരം റീസൈക്ലിംഗ് പദ്ധതികളിലൂടെ പുനഃസംസ്കരിക്കാം എന്നാണ് പ്ലാനറ്റ് ആർക്കിലെ റെബേക്ക ഗില്ലിംഗ് ചൂണ്ടിക്കാട്ടുന്നത്.
H&M have a free recycling program in selected stores for all kinds of clothing and textiles in any condition. Similarly, Zara has a free textile collection program also in select stores. Uniqlo has a free recycling program for their own branded clothing in any condition. And Patagonia has a trade-in program for their own pre-loved clothing where customers can return their worn out or damaged clothing for a store credit.
നിങ്ങളുടെ സമീപത്ത് ഇത്തരത്തിൽ റീസൈക്കിൾ ചെയ്യാനായി വസ്ത്രങ്ങൾ സ്വീകരിക്കുന്ന കേന്ദ്രങ്ങളുണ്ടോ എന്നറിയാനായി ഒരു വെബ്സൈറ്റ് ഉണ്ട്. റീസൈക്ലിംഗ് നിയർ യു ഡോട്ട് കോം ഡോട്ട് എ യു എന്നതാണ് ആ വെബ്സൈറ്റ്. റീസൈക്ലിംഗ് നിയർ യു ഡോട്ട് കോം ഡോട്ട് എ യു. അതിൽ ക്ലോത്തിംഗ് ആൻഡ് ടെക്സ്റ്റൈൽസ് എന്ന് തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ പോസ്റ്റ് കോഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ പ്രാദേശിക കൗൺസിലും ഒരുപക്ഷെ ഇത്തരം റീസൈക്ലിംഗ് പരിപാടികൾ നടത്തുന്നുണ്ടാകും. കൗൺസിൽ വെബ്സൈറ്റിൽ അതിന്റെ വിശദാംശങ്ങളുണ്ടാകും. ഇത്തരം പഴയ വസ്ത്രങ്ങളൊക്കെ ശേഖരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. ചെറിയൊരു ഫീസ് വാങ്ങിയാകും അവ വസ്ത്രങ്ങളും മറ്റും ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യുന്നത്. ഓൺലൈനിൽ ഇത്തരം സ്ഥാപനങ്ങളെ കണ്ടെത്താം. ഇനി പെട്ടെന്ന് ഉപയോഗശൂന്യമാകുന്ന മറ്റൊരു കാര്യമാണ് സ്പോർട്സ് ഷൂസുകൾ. പ്രത്യേകിച്ചും സജീവമായി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ ഷൂസ് അധികകാലം നിലനിൽക്കില്ല. എന്നാൽ അത്തരം ഷൂസുകൾ ധരിച്ച് പരിശീലിച്ച് നാളത്തെ രാജ്യാന്തര മെഡൽ ജേതാക്കളാകുന്നവർ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടാകും. സ്പോർട്സ് ഷൂസ് പുനരുപയോഗിക്കാൻ സഹായിക്കുന്ന പദ്ധതികളുണ്ടെന്ന് ഗില്ലിംഗ് ചൂണ്ടിക്കാട്ടുന്നു.
Planet Earth is a not-for-profit organization that works with local and international communities and companies to provide reused running shoes to those in need around the world. They have drop-off locations in New South Wales, Victoria and Queensland. They also accept insoles and spare laces. Shoes with broken soles or holes in them are not accepted, however.
ഇനിയൊരു പക്ഷേ നിങ്ങളുടെ വസ്ത്രം ഉപയോഗിച്ച് പഴകും മുമ്പ് തന്നെ അത് മാറ്റണമെന്ന് തോന്നിയാലോ? പ്രത്യേകിച്ചും ഒന്നിലേറെ തവണ ഉപയോഗിച്ചതോടെ അതിന്റെ പുതുമ നഷ്ടമായെന്നും ഇനി പുതിയൊരു ഫാഷൻ വേണമെന്നും എല്ലാം തോന്നിയാൽ? ഇപ്പോഴുള്ളത് ഉപേക്ഷിച്ച് പുതിയത് വാങ്ങുന്നതിന് പകരം മറ്റൊരു നല്ല മാർഗമുണ്ട്. ക്ലോത്ത്സ് സ്വാപ്പിംഗ് എന്ന മാർഗം. അതായത് മറ്റൊരാളുടെ വസ്ത്രങ്ങളുമായി കൈമാറ്റം ചെയ്യുന്ന രീതി. പെട്ടെന്ന് കേൾക്കുമ്പോൾ അയ്യേ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഓസ്ട്രേലിയയിൽ അതങ്ങനെ മോശമായി കാണുന്ന കാര്യമല്ല. ദ ക്ലോത്തിംഗ് എക്സ്ചേഞ്ച് പോലെ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ തന്നെ ഇവിടെയുണ്ട്. വൻകിട കമ്പനികളും സംഘടനകളും കൗൺസിലുകളുമെല്ലാം ഇത്തരം സ്ഥാപനങ്ങളുമായി ചേർന്ന് വസ്ത്ര കൈമാറ്റ പരിപാടികൾ സംഘടിപ്പിക്കാറുമുണ്ട്. സിഡ്നി സിറ്റി കൗൺസിലിലെ കൗൺസിലറായ ആഡം വോർലിംഗ് കൗൺസിൽ നടത്തുന്ന പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്.
The clothes swap that we're currently doing with the clothing exchange here in Sydney is a fantastic opportunity for people to bring in clothing that may not fit them anymore or they might have just fallen out of love with it, and then there's this opportunity for you to put it on display, and then other people do exactly the same thing and you get to swap. So it could be as simple as bringing in 5 pieces of clothing and then you can swap those 5 pieces for another 5 pieces.
ഇത്തരം സ്വാപ്പിംഗ് പരിപാടികൾ അടുത്തെങ്ങാനുമുണ്ടോ എന്ന കാര്യം ക്ലോത്തിംഗ് എക്സ്ചേഞ്ച് ഡോട്ട് കോം ഡോട്ട് എ യു എന്ന വെബ്സൈറ്റിൽ അറിയാൻ കഴിയും. പരിസ്ഥിതിക്ക് ദോഷമാകാതെയും അധികം ചെലവില്ലാതെയും നിങ്ങളുടെ വസ്ത്രശേഖരം പുതുക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇത്തരം പരിപാടികൾ തുറന്നിടുന്നത്.
As much as this is a wonderful community opportunity, just as importantly, we need to be addressing the excessive consumption that we found ourselves caught in these days. It's also an opportunity for people who care about their clothing not ending up in landfill. So what we're doing is keeping clothing out of the garbage can and actually giving somebody an opportunity to love something that you once loved.
നമ്മൾ പുതിയൊരു വസ്ത്രം വാങ്ങുമ്പോൾ അത് എത്ര കാലം ഉപയോഗയോഗ്യമായിരിക്കും എന്ന കാര്യം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് എത്ര കാലം ഉപയോഗിക്കാമെന്നല്ല, മറിച്ച് ആ വസ്ത്രത്തിന്റെ ആയുസ് എത്ര കാലമുണ്ടാകുമെന്ന്. പുതിയ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗം കുറച്ച് പുനരുപയോഗവും പുനഃസംസ്കരണവും പ്രോത്സാഹിപ്പിക്കുന്ന സർക്കുലർ എക്കോണമി അഥവാ ചാക്രിക സമ്പദ് വ്യവസ്ഥയിലേക്ക് നൽകുന്ന ഒരു സംഭാവന കൂടിയാകും അതെന്ന് ചാരിറ്റബിൾ റീസൈക്ലിംഗിന്റെ സിഇഒ ഉമർ സോക്കർ പറയുന്നു.
What that means for clothes is buy the items that you really need, make them last, repair them, and when it's time to let go of them, donate them to charity so they can find another home if they're in good condition, or if they're in bad condition or need to be disposed of, find an appropriate channel. So it's really about being a good steward for products, taking care of your clothes, and then making sure that you're donating them responsibly.
ഓസ്ട്രേലിയയിൽ ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാതെ അവ എങ്ങനെ പുനഃസംസ്കരിക്കുകയോ പുനരുപയോഗിക്കുകയോ ചെയ്യാമെന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ നിങ്ങളും പരീക്ഷിക്കുന്നുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. SBS മലയാളം ഫേസ്ബുക്ക് പേജിൽ ഈ റിപ്പോർട്ടിന് താഴെ കമന്റായി നിങ്ങളുടെ ആശയങ്ങളും അനുഭവങ്ങളും എഴുതുക. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഓസ്ട്രേലിയൻ വഴികാട്ടി നിങ്ങളുടെ വാട്സാപ്പിലും ലഭിക്കും. അതിനായി SBS മലയാളത്തിന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. +61 477 381 155 എന്നതാണ് ഞങ്ങളുടെ നമ്പർ. +61 477 381 155. അതിനുശേഷം ലൈഫ് എന്ന് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഇതേ നമ്പറിലേക്ക് വിസ എന്ന് മെസ്സേജ് ചെയ്താൽ ഓസ്ട്രേലിയൻ കുടിയേറ്റത്തെക്കുറിച്ചും, കമ്മ്യൂണിറ്റി എന്ന് മെസ്സേജ് ചെയ്താൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ വിജയകഥകളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകളും നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കും. ഈ ഓസ്ട്രേലിയൻ വഴികാട്ടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.